നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന വിഷയങ്ങൾ: ഇസ്രയേലിന്റെ ലോകരാഷ്ട്രങ്ങളുടെയും വളർച്ചയും പുരോഗതിയും, പാലസ്തീൻ പ്രശ്നാവലോകനം ബൈബിൾ വെളിച്ചത്തിൽ.
സാറേ, ഇന്നത്തെ ലോകം അതിവേഗത്തിൽ പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയമായ പുരോഗതി, അതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ നിർണായകമായ നേട്ടത്തിൻ്റെ കുതിച്ചുചാട്ടങ്ങൾ നാം കാണുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 100 വർഷത്തിനിടയിലാണ് ഈ വളരെ ശീഘ്രഗതിയിലുള്ളതായിരിക്കുന്ന പുരോഗതി ലോകം കൈവരിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ലോകരാജ്യങ്ങളെക്കുറിച്ച്, ഈ പുരോഗതിയെക്കുറിച്ച്, മനുഷ്യചരിത്രം ഇത്രമാത്രം പുരോഗതി പ്രാപിച്ച ഈ ലോകത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ പ്രവചനങ്ങൾ ബൈബിളിൽ ഉണ്ടോ എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട്.
ബൈബിളിൽ അങ്ങനെയുള്ള പ്രവചനമുണ്ട്. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അന്ത്യകാല പ്രവചനങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ അതും കർത്താവ് ഒരു ഉപമയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉപമയിലൂടെ എന്തിനു പറഞ്ഞുവെന്ന് മത്തായി 13 നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഉപമകളിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് തൻ്റെ ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ അത് തന്നിൽ വിശ്വസിക്കാത്തവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. മത്തായി 13 വായിച്ചാൽ നമ്മളത് കാണുന്നുണ്ട്. അതുപോലെ ഈ ആധുനിക ലോകത്തിൻ്റെ രാഷ്ട്രങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് അന്ത്യകാല സംഭവമാണെന്ന് കർത്താവായ യേശുക്രിസ്തു തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അങ്ങനെ ഈ ആധുനിക ലോകരാഷ്ട്രങ്ങളെ കുറിച്ച് ഉപമകളിൽ കൂടെ പറഞ്ഞത് സാർ ഓർമ്മിപ്പിച്ചല്ലോ, അത് ഏത് ഉപമയാണോ എന്ന് പറയാമോ?
നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 21:29 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 32 വരെ വായിക്കാം. ലൂക്കോസ് 21:29-33 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം.
സാറിന്റെ കൈകളിൽ ഇരിക്കുന്ന ബൈബിൾ ഞാൻ തന്നെ ഒന്ന് വായിച്ചോട്ടെ?
അതെ, വായിച്ചാട്ടെ.
ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല.
ആ വായിച്ചെടുത്ത് ശ്രദ്ധിച്ചോ, ഇത് സംഭവിച്ചു തുടങ്ങുന്ന കാണുമ്പോൾ ദൈവരാജ്യം അടുത്തുവെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ഏത് സംഭവിച്ചു തുടങ്ങുമ്പോഴാണ്? അതിന്റെ 29-ാം വാക്യം നോക്കിയാട്ടെ.
അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയാവുന്നു.
അങ്ങനെ ഔവണ്ണം ഇത് സംഭവിക്കുന്ന കാണുമ്പോൾ ദൈവരാജ്യം അടുത്തെന്നറിയണം. ഇത് കാണുമ്പോൾ, അതായത് ദൈവജനത്തിന് ഉപമയിലൂടെ നൽകിയതിന്റെ കാരണം, അവർക്ക് ആ ദൈവരാജ്യത്തിന്റെ മർമ്മം ഗ്രഹിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടിക്കാണിച്ചു, അത്തിവൃക്ഷം വളരെ വ്യക്തമായി യഹൂദ രാഷ്ട്രത്തിന്റെ ദൃഷ്ടാന്തമാണ്, അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് ഞാൻ വളരെ വ്യക്തമായി കാണിച്ചു.
അതെ, അത് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു തന്നായിരുന്നു, ഞാൻ ഓർക്കുന്നു.
അതുപോലെ തന്നെ വൃക്ഷങ്ങളെ ലോകരാഷ്ട്രത്തോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്.
ഓ, ഇവിടെ പറഞ്ഞിരിക്കുന്ന അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
യെസ്, തിരുവചനത്തിൽ വളരെ വ്യക്തമായി വൃക്ഷങ്ങൾ രാഷ്ട്രങ്ങളുടെ ഒരു ഒരു സിമ്പിളാണ്, അല്ലെങ്കിൽ ആ അവയെ കാണിക്കുന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് Ezekiel 15:2, അതുപോലെ Ezekiel 31, ദാനിയേലിന്റെ പ്രവചനം 4-ാമത്തെ, ഇവിടെയൊക്കെ ലോകരാഷ്ട്രങ്ങളെ വൃക്ഷത്തോട് ചേർത്ത് പറഞ്ഞു. അത്തിവൃക്ഷം യഹൂദരാഷ്ട്രവും അത്തിമുതലായ സകല വൃക്ഷങ്ങളും എന്ന് പറഞ്ഞാൽ, ചരിത്രത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ യഹൂദരാഷ്ട്രവും മറ്റു രാഷ്ട്രങ്ങൾക്കും ഒരുപോലെ ഒരു തളിർപ്പും ഒരു പുരോഗതിയും നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഞാൻ അടുത്തെന്ന് അറിഞ്ഞുകൊള്ളുവാനായിട്ട് കർത്താവ് പറഞ്ഞു.
ഓ, അത് ശരി. അപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിയുടെ കുതിച്ചുചാട്ടത്തെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമാണെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്.
അതെ, നമ്മൾ ഇനിയും ഇവിടെ അത്ഭുതകരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു, അത്തിവൃക്ഷം തളിർക്കുവാൻ തുടങ്ങിയത് യഹൂദ രാഷ്ട്രം ഭൂമുഖത്ത് ഏതാണ്ട് 2000 വർഷങ്ങളോളം ഇല്ലാതെ ചിതറിക്കപ്പെട്ട് കിടന്നു. അവർ കൂടി വന്നൊരു രാഷ്ട്രമായത് 1948-ലാണ്. നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ, അവർ കൂടി വരുവാൻ പ്രധാന കാരണം ഒന്നാം ലോകമായുദ്ധമാണ്. പലസ്തീന്റെ പ്രദേശം സ്വതന്ത്രമാക്കി ബ്രിട്ടീഷുകാരെ യഹൂദന് മാതൃരാജ്യമാക്കുവാനായിട്ട് അത് സ്വതന്ത്രമാക്കി കഴിഞ്ഞപ്പോഴാണ് അവർ അവിടെ കുടിയേറുവാനായിട്ട് ആരംഭിക്കുന്നത്. അത് വഴിയൊരുക്കി കൊടുത്തു. രണ്ടാം ലോകമായുദ്ധം ആ രാഷ്ട്രം പിറന്നു വീഴുവാനിടയാക്കി മാറ്റി. എന്നാൽ സൂക്ഷിച്ചു പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിക്ക് ഈ കാലഘട്ടത്തിലാണ് ലോകത്തിൽ മറ്റനേക രാഷ്ട്രങ്ങളുണ്ടായെന്ന് കാണാൻ സാധിക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ അത്തിമുതലായ അതൊരു പ്രത്യേക കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത്.
അപ്പൊ ഈ ഇസ്രയേലിന് ചുറ്റുമുള്ളതായിരിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്രയേലിനെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന പ്രവചനങ്ങളൊക്കെ ബൈബിളിൽ ഉണ്ടെന്നും, അതുപോലെ തന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഏതാണ്ട് 10, 50, 100 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ടെന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു.
എന്നാൽ തിരുവചനം ശ്രദ്ധിച്ചാൽ ഈ പ്രവചനത്തിന്റെ പ്രസക്തി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായത് എന്നാണ്?
1947.
ഇസ്രായേൽ സ്വതന്ത്രമായത് എന്നാണ്?
47 തന്നെ.
ആ 48
48
47 യു എൻ തീരുമാനമെടുത്തു, 48 അവർ സ്വതന്ത്രമാകുന്നു. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാല് ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇതുപോലെ ഈ ജോർദാൻ എന്ന് പറയുന്ന രാഷ്ട്രം 46 സിറിയ 46, ലെബനോൻ 43, ഇറാഖ് 1932, ഈജിപ്ത് 1922. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക, ഇസ്രായേൽ രാഷ്ട്രം സ്വതന്ത്രമാകുന്നതിനുള്ള ബന്ധത്തിൽ ലോകത്തിൽ മറ്റനേക രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായി, അവ സ്വാതന്ത്ര്യമാകുവാനായിട്ടിടയായി മാറി. എന്താ അതിന്റെ കാരണമെന്നറിയാമോ? നോക്കുക, ഈ കാലഘട്ടത്തോളം ബന്ധത്തിലൊരു പഠനം നടത്തിയാൽ ലോകരാഷ്ട്രങ്ങൾ മിക്കതും വലിയ എംപയറിന്റെ കീഴിൽ, ബ്രിട്ടീഷ് എംപയർ, സ്പാനിഷ് എംപയർ, പോർച്ചുഗീസ് എംപയർ, ഇങ്ങനെയുള്ള എംപയർസിന്റെ കീഴിൽ, ഡച്ച് എംപയർ, ഇങ്ങനെയുള്ള വലിയ സാമ്രാജ്യങ്ങളുടെ കീഴിൽ കിടക്കുകയാണ്. എന്നാൽ ഇവയെല്ലാം ഒരുപോലെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ചരിത്രത്തിൽ. ആ കാലഘട്ടം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇസ്രായേൽ സ്വതന്ത്രമാകുന്നതിനുള്ള ബന്ധത്തിൽ വാസ്തവത്തിൽ ഇവ സ്വതന്ത്രമാകുകയാണ്. ഈ കഥാ പറഞ്ഞ വാക്കിന്റെ പ്രസക്തി ഒന്ന് ചിന്തിച്ചേ. അത്തിവൃക്ഷം 48 സ്വതന്ത്രമായി, അത്തിവൃക്ഷത്തോടുള്ള ബന്ധത്തിൽ മറ്റനേക വൃക്ഷങ്ങൾ തളിർക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വതന്ത്രമായത് ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ്. വേദപുസ്തക പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞത് അവിചാരിതമല്ല എന്നുള്ളത് അത് പ്രത്യേകം പ്രസക്തമായിട്ടിരിക്കുന്നു.
അപ്പൊ അത്തി മാത്രമല്ല, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞത് മറ്റ് രാജ്യങ്ങൾ രൂപപ്പെടുത്തു ജന്മമെടുത്തതിനെ കുറിച്ചുള്ള ചരിത്രപരമായ ഒരു സൂചനയായിരുന്നു. അത് അന്ന് തന്നെ മിക്കവാറും നിവൃത്തിയായി എന്നാണ് പറയേണ്ടത്.
അതെ, ഇത് അത്ഭുതകരമാണ്. ഞാൻ അവിടെ ഇനി മറ്റൊരു അത്ഭുതകരമായ കാര്യം കാണിക്കാം. ഇന്ന് മധ്യപൂർവദേശത്ത് നമ്മൾ അനേക രാജ്യങ്ങൾ കാണുന്നു, ജോർദാന്, സൗദി അറേബ്യ, ഇറാന്, ഇറാഖ്, ഇങ്ങനെയുള്ള ഒരുപാട് മധ്യപൂർവദേശ രാജ്യങ്ങൾ കാണും. നമ്മുടെയൊക്കെ ചിന്താഗതി സഹോദരൻ ഓർപ്പിച്ച പോലെ കഴിഞ്ഞ 100 ഈ രാഷ്ട്രങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്ന,
അതെ അതെ,
അങ്ങനെയല്ലേ? ഏതാണ്ട് 400 ഈ മധ്യപൂർവദേശം മുഴുവൻ അടക്കി ഭരിച്ചത് ഓട്ടമൻ എംപയർ ആണ്, ടർക്കിഷ് എംപയർ. 1517 തുടങ്ങി ഒന്നാം ലോകയുദ്ധം നടക്കുന്ന 1917 ഈ പ്രദേശം മുഴുവൻ സ്വതന്ത്ര രാഷ്ട്രങ്ങളല്ലാതെ അവയെല്ലാം ടർക്കിഷ് എംപയറിന് കീഴിലാണ്. 400 ഇന്ന് കാണുന്ന പോലെ അവ രാഷ്ട്രങ്ങളല്ല, അവയെല്ലാം തുർക്കികളുടെ സാമ്രാജ്യത്തിന് കീഴിൽ അമർന്നു കിടക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ സ്വതന്ത്രമാകുവാൻ കാരണമായത് ഒന്നാം ലോകയുദ്ധമാണ്. ഒന്നാം ലോകയുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് തുർക്കികളുടെ സാമ്രാജ്യത്തെ തകർക്കുന്നത്. അതിനുള്ള ബന്ധത്തിൽ ആ പ്രദേശങ്ങൾ ബ്രിട്ടന്റെയും മറ്റും കീഴിലായി. പിന്നീടാണ് ഈ രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായി കടന്നു വരുന്നത്.
വാസ്തവത്തിൽ ആ രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് രാജ്യങ്ങളായിട്ട് രൂപപ്പെട്ടത് തന്നെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ മുതലായ അത്തിമുതലായ വൃക്ഷങ്ങളുടെ തളിർപ്പ് വാസ്തവത്തിൽ ആക്ഷരികമായിട്ട് തന്നെ നിവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്.
വളരെ വ്യക്തമായി. കാരണം ഇസ്രായേൽ ആണ് ലോകത്തിന്റെ കേന്ദ്രം. എന്നാൽ ആ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ വീണ്ടും പറഞ്ഞു അതിന്റെ ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ രാഷ്ട്രങ്ങളില്ല, അങ്ങനെ ഇസ്രായേലും ഇല്ലേ. ഇസ്രായേൽ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ അതിന്റെ ചുറ്റൻ രാഷ്ട്രങ്ങളുണ്ടായി. 1-2 വേദഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ, അതിന്റെ ചുറ്റൻ രാഷ്ട്രങ്ങൾ. എസെക്കിയേൽ 28 അതിന്റെ 24-26 വാക്യം നോക്കി. ഈ പ്രവചനങ്ങൾ നിവർത്തിക്കണമെങ്കിൽ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എസെക്കിയേൽ പ്രവചനം 28:24-26.
ഇസ്രായേൽ ഗ്രഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകയില്ല, ഞാൻ യഹോവയായ കർത്താവ് എന്നവർ അറിയും.
കണ്ടോ, 26 വാക്യം കൂടെ നോക്കിയാട്ടെ.
അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും, അവരുടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന എല്ലാവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും, ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും.
ഞാൻ ചോദിച്ചോട്ടെ, ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന, ഞാൻ 1-2 വാക്യമേ വായിപ്പിച്ചുള്ളൂ. ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ കുറിച്ച് ധാരാളം പ്രവചനമുണ്ട്. എന്നാൽ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ ആദ്യം വായിച്ച ഭാഗത്തിലെ ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന അവരെ നിന്ദിക്കുന്ന രാഷ്ട്രങ്ങൾ,
അതെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്,
അവരെ കുത്തുകയും നോവിക്കുകയും ചെയ്യുന്ന മുള്ളുകൾ പുറപ്പെടുവിക്കുന്ന രാഷ്ട്രങ്ങൾ, അങ്ങനെയാണോ ഇന്നത്തെ ചരിത്രം? ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്നവർ അവരോട് മമതയിലാണോ അവരോട് ശത്രുതയിലാണോ?
ഓ, വളരെ ശത്രുതയിലും അവരെ ശരിക്കും നോവിക്കുന്ന, വേദനിപ്പിക്കുന്ന, ആക്രമിക്കുന്ന രാജ്യങ്ങൾ തന്നെ.
ഭീകര പ്രവർത്തനങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള യുദ്ധങ്ങളും പ്രശ്നങ്ങളും. വാസ്തവത്തിൽ അതാണ് വചനത്തിൽ 100 രേഖപ്പെടുത്തി ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ അവരെ കുത്തുന്നു, അവരെ നോവിക്കുന്നു. അത് സംഭവിച്ചുകൊണ്ട് കിടക്കുന്നു, അവരെ നിന്ദിക്കുകയാണ്. ഇന്ന് ആധുനിക ലോകത്തിൽ ആക്ഷരികമായി സംഭവിക്കുന്നു. എന്നാൽ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഈ ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ ഇല്ലായിരുന്നല്ലോ?
ഇല്ലായിരുന്നു.
ഞാൻ വേണമെങ്കിൽ ഈ മധ്യപൂർവദേശ രാഷ്ട്രങ്ങളും അവ സ്വതന്ത്രമായ വർഷങ്ങളിൽ ഞാൻ പറയുമ്പോൾ കേൾവിക്കാർക്ക് അത് വളരെ വ്യക്തമായി ചിന്തിപ്പാൻ സാധിക്കും.
സാറേ, ആ വർഷങ്ങൾ രാജ്യങ്ങൾ സ്വാതന്ത്ര്യമായതിനെ കുറിച്ച് ഒന്ന് പറയട്ടെ.
ഞാൻ രാജ്യത്തിന്റെ പേര് പറയും, സ്വതന്ത്രമായ വർഷവും പറയും. ചിന്തിക്കുന്നവർ ചിന്തിച്ചു കൊള്ളുക. ഇസ്രായേൽ സ്വതന്ത്രമായത് 1948 ജോർദാൻ 1946 സിറിയ 1943 സുഡാൻ 1956 അതുപോലെ സൗദി അറേബ്യ 1927 തുർക്കി 1923 ഈജിപ്ത് 1922 ലിബിയ 1951 ടുണീഷ്യ 1957 അൾജീരിയ 1962 നമ്മൾ ഈ വർഷങ്ങളെ ഒന്ന് അപഗ്രഥിച്ച് നോക്കിയാൽ ഈ രാഷ്ട്രങ്ങൾ അങ്ങനെ ഇസ്രായേലിന്റെ ചുറ്റുമുണ്ടായിട്ട് നമ്മൾ ഓർത്തതുപോലെ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ശേഷമാണ്. ഒന്നാം ലോകമഹായുദ്ധം നമ്മൾ ഓർത്ത് ലോകത്തിന് ഈറ്റുനോവ് കൊടുത്ത ഒരു സംഭവമായിരുന്നു.
അതായത് മുൻപ് സാർ വിശദീകരിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്.
യെസ്, ഈ സംഭവങ്ങൾ അവിചാരിതമല്ല. അവയുടെ ചുറ്റും കിടക്കുന്നവർ അവരെ നോക്കുകയാണ്, അവരെ മുള്ളുകൊണ്ട് കുത്തുകയാണ്, അവരെ നിന്ദിക്കുകയാണ്. ഈ ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ കർത്താവ് പറഞ്ഞ പോലെ ഇത് തളിർത്തു ഇവ ശക്തിപ്പെടുന്നത് നിങ്ങൾ കാണും. ഇനി മറ്റൊരു കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ മധ്യപൂർവ്വദേശം, ഞാനും മധ്യപൂർവ്വദേശത്തെ ഏതാണ്ട് 18 ജോലി ചെയ്തൊരു വ്യക്തിയാണ്.
കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്,
ഞാൻ ഏതാണ്ട് 18 ജോലി ചെയ്തു. മധ്യപൂർവ്വദേശത്തെ കുറച്ചുകൂടെ അടുത്തറിയാൻ എനിക്ക് സാധിച്ചു. ഞാൻ ജീവിച്ച രാഷ്ട്രത്തിന്റെ ഗ്രാമീണ പ്രദേശത്തോട് ആ പട്ടണം വിട്ട് അല്പം അകത്തോട്ട് പോയാൽ ഇന്നും കഴുതപ്പുറത്ത് കയറി ഉണക്കമീനും ഈന്തപ്പഴവും തിന്ന് ജീവിക്കുന്ന ധാരാളം ദരിദ്രരായ അറബി ജനതയെ ഈ ഗ്രാമാന്തരീക്ഷങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു മിക്കവാറും ആളുകൾ ജീവിച്ചത്. എന്നാൽ ഇവർക്ക് ഇന്ന് കാണുന്ന അഫ്ലുവൻസ്, ഈ പണവും ഒഴുക്കും ഒക്കെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ?
അതൊന്ന് പറഞ്ഞാൽ ഉപകാരമാണ്.
അറിയാം, നോക്കുക, ഈ മധ്യപൂർവ്വദേശത്തിൽ ആദ്യമായി എണ്ണക്കിണർ കണ്ടുപിടിക്കുന്നത് ഇറാനിലാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലാണ് ആദ്യമായിട്ട് എണ്ണക്കിണർ കണ്ടുപിടിക്കുന്നതെന്ന് ഓർക്കുക. അത് ഏതാണ്ട് 1908 ഇത് കണ്ടുപിടിച്ചെങ്കിലും വളരെ കുറച്ച് എണ്ണകൾ മാത്രമേ പുറപ്പെടുവിച്ചുള്ളൂ. ഞാൻ പറയാം, 1938 ലോകത്തിനാവശ്യമായ ഏതാണ്ട് 5.5% എണ്ണയെ അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നു. പണ്ടൊക്കെ ഗൾഫിലോട്ട് പോയാലേ, മധ്യപൂർവ്വദേശ പേർഷ്യ പോയെന്നേ പറയത്തുള്ളൂ.
അതെ,
പേർഷ്യ എന്ന് പറയുന്നത് ഇറാനാ. കാരണം ഇറാനിലേ ഉള്ളൂ അല്പം എണ്ണ. ലോകത്തിനാവശ്യമായ ഏതാണ്ട് 5.5% എണ്ണയെ 1938 വരെ അവർ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. എന്നാൽ 1970 ശേഷം നമ്മളൊന്ന് അപഗ്രഥിച്ചു നോക്കിയാൽ ഏതാണ്ട് 1948, 1956, 1967 ഇങ്ങനെ 2-3 അറബി ഇസ്രയേൽ യുദ്ധങ്ങൾ നടന്നപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഒരു ധാരണയുണ്ടായി. അവരുടെ എണ്ണകൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മേടിച്ചിട്ട് അവർ ഇസ്രയേലിനെ സഹായിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോകുന്നത്.
ഓ ശരി, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടായി.
അന്ന് അവർ മറ്റൊരു പദ്ധതി ഒരുക്കി, ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചൊരു സംഘടന ഉണ്ടാക്കി.
ഓ, ഒപെക് രാജ്യങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്.
ഒപെക് രാജ്യം ആ ഓയിലും പെട്രോളും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടന. ഈ സംഘടന ഉണ്ടാക്കിയത് ഇംഗ്ലീഷിൽ പറിച്ചതുകൊണ്ട് ബ്ലെസ്സിംഗ് ഇൻ ഡിസ്കൈസ്, അറിയാതെ വന്ന അനുഗ്രഹമെന്ന. ഇവർ ഈ സംഘടന ഉണ്ടാക്കി, അവരുടെ എണ്ണ ഉൽപ്പാദനം അല്പം കുറച്ചു. എണ്ണ ഉൽപ്പാദനം ഒന്നിച്ചവർ കുറച്ചപ്പോൾ ലോകത്തിൽ മുഴുവൻ എണ്ണയ്ക്ക് വേണ്ടി ഒരു വലിയ ആവേശം, വലിയൊരു ആർപ്പുവിളി. അമേരിക്കയിലും മറ്റും ഗ്യാസ് സ്റ്റേഷനിൽ ക്യൂ ആണ്. ലോകത്തില് വലിയ ഡിമാൻഡ് ഉണ്ടായി. ഇവരറിഞ്ഞില്ല, അറബികൾ അറിഞ്ഞില്ല ഇവർക്ക് ഇങ്ങനെ അനുഗ്രഹം വരുമെന്ന്. 1970 ശേഷം നമ്മൾ എടുത്തു നോക്കിയാൽ ഏതാണ്ട് $8-9 ഒരു ബാരലിന് വില കിടന്ന എണ്ണയ്ക്ക് ഇന്ന് ഏതാണ്ട് $60
വലിയ വിലക്കയറ്റം ഉണ്ടായി.
ഇതെന്തുകൊണ്ടുണ്ടായെന്നറിയാമോ? ഈ വാസ്തവത്തിൽ അറേബ്യൻ രാജ്യങ്ങള് ഒന്നിച്ചു വന്ന് ഇസ്രായേലിനെതിരായിട്ട് എണ്ണ ഒരു ആയുധമായി ഒരുക്കുവാൻ ശ്രമിച്ചപ്പോൾ അവരറിയാതെ ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ ഏതാണ്ട് 40%, ഏതാണ്ട് പകുതിയോളം ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക.
ഓ അത് ശരി.
ഇന്ന് 1973 ശേഷം നമ്മൾ എടുത്തു നോക്കിയാൽ 40-50 ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പകുതി ലോകത്തിനാവശ്യമായ എണ്ണ മധ്യപൂർവ്വദേശത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മറ്റൊരു ആശയം ചിന്തിക്കണം. സഹോദരൻ പോലും തൻ്റെ കാറില് സഹോദരന്റെ കാറിൽ പെട്രോൾ അടിക്കുമ്പോൾ ഇതിന്റെ വില സഹോദരന്റെ പോക്കറ്റിൽ നിന്നും ഗൾഫിൽ ചെല്ലുകയാണ്.
അത് വാസ്തവം നമ്മൾ ചിന്തിക്കാറില്ല.
ഇങ്ങനെ ലോകം മുഴുവനുള്ള പണം അങ്ങോട്ട് ഒഴുകുകയാണ്. ഈ അറബികൾ വാസ്തവത്തിൽ ഒരു പറച്ചിലുണ്ട്. കഴുതപ്പുറത്ത് നിന്ന് കാഡിലാക്കിലോട്ട് കയറി എന്നൊരു പറച്ചിലുണ്ട്. അത് ആക്ഷരികമാണ്. ലിറ്ററലി കഴുതപ്പുറത്ത് അവർ നടന്നു. എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ആഡംബരപൂർണമായ കാറുകളും ജീവിത രീതികളും അവർ അവലംബിച്ചത് ഒരു സത്യം എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണം, 1970 ശേഷമാണ്.
ഈ അടുത്ത കാലത്താണ്, ചില പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ
ഇന്ന് കാണുന്ന പുരോഗതികളും. കാരണം പണം വരാൻ ലോകത്തിൽ നിന്ന് മുഴുവൻ 4 നിന്നും പണങ്ങൾ അങ്ങോട്ട് ഒഴുകി. ഇന്ന് ലോകത്തിൽ കണ്ടുപിടിച്ച എണ്ണയുടെ ഏതാണ്ട് 2/3 അവരുടെ കയ്യിലാണ്. അവരൊരു വലിയ ശക്തിയായി മാറി, അവർ ധനികരായി മാറി. അവരുടെ പണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതങ്ങൾ തോന്നും, അതുപോലത്തെ പണങ്ങളാണ്. എന്നാൽ ഒരു സത്യം ഇവിടെ ഗ്രഹിക്കുക, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കും.
അതെ അതെ, കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. വാസ്തവത്തിൽ അതിന്റെ നിവൃത്തി എന്നുള്ളത് വളരെ അത്ഭുതമായിരിക്കുന്നു.
ഇതാണ് ദൈവത്തിന്റെ പ്രവചനങ്ങളെ നമ്മൾ സൂക്ഷിച്ചു പഠിച്ചാൽ നമുക്കതിന്റെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.
സാറേ, ഈ അറബി രാജ്യങ്ങൾ ഇത്ര എണ്ണ വിറ്റ് വളരെ ധനികരായിട്ട് തീർന്നു, അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ ഈ പാലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ പാലസ്തീൻ പ്രശ്നം അതൊരു രാഷ്ട്രീയ പ്രശ്നമാണോ? അങ്ങനെയാണെങ്കിൽ ആ പ്രശ്ന പരിഹാരത്തിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക്, അറബി രാജ്യങ്ങൾക്ക് ധാരാളം പണമുണ്ട്, അവർക്ക് സഹായിക്കാൻ മേലെ, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഭൂപ്രദേശം അങ്ങോട്ട് വിട്ടുകൊടുത്താൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അതല്ലെങ്കിൽ ഈ അറബി പ്രശ്നം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പാലസ്തീൻകാരുടെ പ്രശ്നത്തിന് ഉത്തരവാദിയായിരിക്കുന്നത് ഇസ്രായേൽ ആണോ? ഇസ്രായേൽ അതിന് മറുപടി പറയണ്ടേ? ഈ കാര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു?
തിരുവചന പ്രവചനങ്ങളും ആധുനിക സംഭവങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്ന് ലോകം മനസ്സിലാക്കിയതിൽ നിന്ന് വിഭിന്നമായ ഒരു ചരിത്രം ഇതിന്റെ പുറകിലുണ്ട്. 1948 മെയ് മാസം 14 ഇസ്രായേൽ സ്വതന്ത്രമാകുമ്പോൾ വാസ്തവത്തിൽ യു എൻ റെസൊല്യൂഷൻ 181, 1947 യു എൻ എടുത്ത തീരുമാനമാണ് യു എൻ റെസൊല്യൂഷൻ 181.
അതെന്തായിരുന്നു?
അന്ന് യു എൻ എടുത്ത തീരുമാനം ഇസ്രായേൽ പലസ്റ്റീനിയൻ പോരാട്ടം കുടിയേറ്റം മൂലം, ഇസ്രായേലിന്റെ കുടിയേറ്റം മൂലം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ, അവ പോരാട്ടങ്ങൾ തുടർമാനമായി നടന്നുകൊണ്ടിരുന്നപ്പോൾ യു എൻ എടുത്തു തീരുമാനം ആ പലസ്റ്റീന്റെ ആ പ്രദേശത്തെ മൂന്നായിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം പലസ്റ്റീനികൾക്ക് രാഷ്ട്രമായി കൊടുക്കുകയും ഒരു ഭാഗം ഇസ്രായേലിന് രാഷ്ട്രമായി കൊടുക്കുകയും യെരുശലേം മതങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥലമാകയാൽ അതൊരു അന്തർദേശീയ കമ്മിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാനായിട്ട് യു എൻ തീരുമാനിച്ചു. എന്നാൽ അവരുടെ തീരുമാനത്തെ പെട്ടെന്ന് ഇസ്രായേൽ അംഗീകരിച്ചു. നൂറ്റാണ്ടുകളായി അവർക്കൊരു മാതൃരാജ്യമില്ലാതെ കിടക്കുകയാണ്. അവർ അതുകൊണ്ടാണ് 48 മെയ് മാസം 14 ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നത്. അവർ രാഷ്ട്രമായ ഉടനെ പലസ്തീനികൾക്കും അതുപോലെ രാഷ്ട്രമാകുവാൻ യു എൻ സ്ഥലം കൊടുത്തതാണ്. എന്നാൽ അതവർ അംഗീകരിച്ച് ഇസ്രായേലിനെ അംഗീകരിക്കുന്നതിന് പകരം ഇസ്രായേൽ സ്വതന്ത്രമായ അടുത്ത ദിവസം 5 അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആയുധങ്ങൾ എടുത്ത്, ഏതാണ്ട് 15 ലക്ഷം അറബികൾ ആയുധമെടുത്ത് ഈ ചെറിയ രാഷ്ട്രത്തെ വളയുകയാണ്, അവരെ വകവരുത്തുവാൻ. അവരോട് അറേബ്യൻ രാജ്യങ്ങളുടെ നേതാക്കന്മാർ, അവരുടെ നേതാക്കന്മാർ പറഞ്ഞത്, യഹൂദനെ തുടച്ചു കളഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. എന്നാൽ യഹൂദനെ തുടച്ചു കളയുവാൻ വന്നവർ മാസങ്ങൾ യുദ്ധം ചെയ്തിട്ടും അവരെ തുടച്ചു കളയുവാൻ കഴിയില്ലെന്നുള്ളത് മാത്രമല്ല, യു എന്റെ തീരുമാനമനുസരിച്ച് 5,000 സ്ക്വയർ മൈൽ പ്രദേശം കൊടുത്ത് രാഷ്ട്രമുണ്ടാക്കുവാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു ഏതാണ്ട് 8 മാസം കഴിയുമ്പോൾ. അപ്പോഴത്തേക്ക് ഇസ്രായേലിന്റെ ഭൂപ്രദേശം 8,000 സ്ക്വയർ മൈലായി. എന്നാൽ അവിടെ സംഭവിച്ച മറ്റൊരു കാര്യം, അന്ന് ഇവരെ തുടച്ചു മാറ്റുവാനായിട്ട് ആയുധമെടുത്തിറങ്ങിയ പലസ്തീനിയൽ അറബികളുണ്ടല്ലോ, അവർക്ക് മടങ്ങി വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം, ഇസ്രായേൽ ആ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഇസ്രായേൽ ആ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു, 8,000 സ്ക്വയർ മൈലായി. ഈ ആളുകൾക്ക് മടങ്ങിപ്പോവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്ന അവരുടെ സഹോദരങ്ങളുടെ അടുക്കൽ, ജോർദാൻ മറ്റ് രാജ്യങ്ങളുടെ അടുക്കൽ അഭയാർത്ഥികളായി ചെല്ലുമ്പോൾ, അവരും അവരുടെ ഭാഷ സംസാരിക്കുന്ന, അവരുടെ വിശ്വാസം പിന്തുടരുന്ന അവർക്ക് അവിടെ പാർക്കുവാനായിട്ട് സ്ഥലം കൊടുത്തില്ല.
അവർ കൊടുത്തില്ല സാർ,
കൊടുത്തില്ലെന്ന് മാത്രമല്ല, അടുത്തത് ലോകം അധികം മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേലും യു എനും കൂടെ അന്ന് $150 മില്യൺ റേസ് ചെയ്തു.
അതിനു വേണ്ടിയായിരുന്നു
ഈ പലസ്തീനികളെ പുനരധിവസിപ്പിക്കാൻ.
ഓ, അത് ഇസ്രായേൽ ചെയ്തു.
ഇസ്രായേൽ ചെയ്തു $150 മില്യൺ. ചരിത്രം ഒന്ന് ഏടുകളെ മറിച്ചു നോക്കുക, ലോകത്തിന്റെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. നോക്കുക, $150 മില്യൺ യഹൂദന്മാരും യു എനും കൂടെ റേസ് ചെയ്ത് ഈ വീട് വിട്ടുപോയ അറബികളെ, പലസ്തീനികളെ പുനരധിവസിപ്പിക്കുവാൻ ശ്രമിപ്പിച്ചു. ആളുകളോട് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു. നമ്മൾ ഒരു കാര്യം ദുഃഖത്തോടെ ഓർക്കണം, ഈ പലസ്തീനികൾ അവരുടെ വീടുകളിൽ മടങ്ങി വരാൻ തുടങ്ങിയപ്പോൾ അവരുടെ സ്വന്തം ജനം മടങ്ങി വരുന്നവരെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ ഈ മടങ്ങി വരുന്നവരെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. അവർ വീണ്ടും ജീവരക്ഷാർത്ഥം അവർ ഓടി. എന്താ അവരെ വെടിവെച്ച് കൊന്നെന്നറിയാമോ? ഈ പലസ്തീൻ പ്രശ്നം അന്ന് തീർന്നേനെ, ഈ വീട് വിട്ടിറങ്ങിയവർക്ക് വീട് കൊടുത്തിരുന്നെങ്കിൽ, അന്ന് ഇസ്രായേലും യു എനും ആവശ്യപ്പെട്ടതുപോലെ അവരെ പുനരധിവസിപ്പിച്ചിരുന്നെങ്കിൽ പ്രശ്നം തീർന്നേനെ. എന്നാൽ അവരെ ഭയപ്പെടുത്തിയും വെടിവെച്ചു കൊന്നും ഈ പലസ്തീനികൾ മടങ്ങി വരാതെ അവരെ ഒരു അഭയാർത്ഥികളാക്കി, ഇസ്രായേലിനെതിരായിട്ട് ഒരു തുറുപ്പാക്കി, ഒരായുധമാക്കി ഉപയോഗിപ്പിക്കുവാൻ, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതാകുവാൻ വേണ്ടിയാണ് ഈ പലസ്തീൻ പ്രോബ്ലം മനഃപൂർവം പലസ്തീനികൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അറബികൾ.
ഓ, അത് ശരി. അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു 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 ബുദ്ധി അവർ പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയാണല്ലേ?
അത് മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ തിരുവചന പ്രവചനത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ ഒരു സത്യം ഇന്ന് ജീവിക്കുന്ന ലോകത്തെ ജനതയോട് ഞാൻ പറയട്ടെ, ഏറെ പങ്കും വിശ്വസിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്.
അതെ, ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം, രാഷ്ട്രീയ പരിഹാരം.
ബൈബിൾ പറയുന്നു ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല.
ഓ, അത് ശരി.
ഇവർക്കിനി ഒരു രാഷ്ട്രം കൊടുത്താലും ഇത് പരിഹരിക്കപ്പെടില്ല. യഹൂ പലസ്തീനികൾക്ക് ഇന്ന് അമേരിക്കൻ ഗവൺമെന്റും മറ്റു രാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഒരു രാഷ്ട്രം രൂപീകരിക്കാൻ. ഗാസയുടെ പ്രദേശത്ത് ഒരു പ്രദേശം കൊടുത്തില്ലേ?
കൊടുത്തിട്ടുണ്ട്.
അവരുടെ ഇലക്ഷൻ നടന്നു. അവിടെ തീവ്രവാദികൾ ഇന്ന് ഭരണമേറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ വെസ്റ്റ് ബാങ്കിന്റെ ചില പ്രദേശങ്ങൾ വിട്ടുകൊടുത്തു. അവർക്ക് സ്വതന്ത്രമായ ഒരു രാഷ്ട്രം കിട്ടിയാലും പലസ്തീൻ പ്രശ്നം തീരാൻ പോകുന്നില്ല. കാരണം വേദപുസ്തകത്തിൽ പറയുന്നു ഇതൊരു മറ്റ് കാരണമാണ് ഈ ഈ യുദ്ധം നിൽക്കുന്നതെന്ന് പറയുന്നു.
ഈ യുദ്ധം നിൽക്കുന്നതിന് മറ്റു ചില വൈരാഗ്യങ്ങളാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിലേക്ക് ഒന്ന് വെളിച്ചം വീശാമോ
സഹോദരൻ? എസ്കേൽ പ്രവചനം 35 അധ്യായം എടുത്താട്ടെ. ഇത് അധിക ലോകമനുഷ്യർ മനസ്സിലാക്കുന്നില്ലെങ്കിലും വേദവസ്തു പ്രവചനം ദൈവം ലോകത്തിന്റെ വാസ്തവത്തിൽ ഗതികളെ മനസ്സിലാക്കി ഭാവിയുള്ള ബന്ധത്തിൽ മനുഷ്യനെ മനസ്സിലാക്കാൻ എഴുതി തന്നിരിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഒന്നാമത് ഈ പ്രവചനം എസ്കേൽ പ്രവചനം 35 അധ്യായം ആരെക്കുറിച്ചുള്ളതാണെന്ന് ഒന്നാം വാക്യത്തിലുണ്ട്.
യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സെയിർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയേണ്ടത്.
ആരാണ് ഈ സെയിർ പർവ്വത നിവാസികൾ? ആവർത്തന പുസ്തകം 2 ആദ്യത്തെ 6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 2 ആദ്യത്തെ 6 വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ ആരാണ് ഈ സെയിർ പർവ്വത നിവാസികൾ എന്ന് നമ്മൾ കാണുന്നു. ആ പ്രവചന ഭാഗത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ
അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സെയിർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിവിൻ. നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സെയിരിൽ കുടിയിരിക്കുന്ന ഏശാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളേണം.
ആരുടെ മക്കളാണ് ഈ സെയിർ നിവാസികള്? അവിടെ നമ്മൾ വായിച്ചില്ലേ ഇപ്പം അവരാരുടെ സന്തതിയാണെന്ന് അവിടെ പറഞ്ഞു. നോക്കിയാട്ടെ,
ഏശാവിന്റെ മക്കളായ സഹോദരന്മാർ,
നിങ്ങളുടെ സഹോദരന്മാരാണ് ഇവര്. ഏശാവ് ആരുടെ സഹോദരനാണ്? യാക്കോബിന്റെ സഹോദരനല്ലേ? ഇസ്രായേലിന്റെ പൂർവ്വപിതാവല്ലേ യാക്കോബ്?
അതെ അതെ,
ഇസ്രായേലിന്റെ പൂർവ്വപിതാവായ യാക്കോബിന്റെ സഹോദരനാണ് ഏശാവ്. ഏശാവിന്റെ വംശം കുടിയിരിക്കുന്ന പ്രദേശമാണ് സെയിർ പർവ്വതം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക പലസ്തീനികളാണ് ഈ ഇപ്പം നമ്മൾ വായിച്ച ഏദോമ്യരുടെ പിൻഗാമികൾ.
ഓഹോ,
വചനത്തിൽ നമ്മൾ വരുമ്പോൾ ഏശാവിന്റെ പിൻഗാമികൾ, വചനത്തിൽ നമ്മൾ വരുമ്പോൾ ഏദോമ്യരെന്ന് അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഏദോമ്യരെന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. വചനത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ ഏദോമ്യർ എന്നുള്ള പദത്തിൽ കാണുന്നുണ്ട്. ഞാൻ ഇവരാരാണ് എന്ന് കരുതി എനിക്കിത് മനസ്സിലാകാതിരുന്നപ്പോഴാണ് ഒബദ്യാ പ്രവചനമൊക്കെ ജീവനുള്ളതായി എനിക്ക് തീരുന്നത്. ഇത് ഈ ഏദോമ്യരെന്ന് പറഞ്ഞത് ഏശാവിന്റെ വംശമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ്. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോഴും നമ്മൾ ആ വാക്യം വേണേൽ ഞാൻ എടുത്തു കാണിക്കാം. ഏദോമിൽ നിന്നാണ് അവൻ കയറി വരുന്നത്. പ്രവാചകൻ ചോദിക്കുന്നു, ഏദോമിൽ നിന്ന് വരുന്ന ഇവൻ ആരാണ്? നോക്കുക, അവിടെ വലിയൊരു യുദ്ധം നടത്തിയിട്ടാണ് കർത്താവ് കടന്നു വരുന്നത്. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം, ആ വിഷയം നമുക്ക് പിന്നീട് നോക്കാം. എന്നാൽ ഈ എസ്കേൽ പ്രവചനം 35 അധ്യായം നമുക്ക് മടക്കിയെടുക്കാം. എസ്കേൽ 35 നമ്മൾ വായിച്ചതാണല്ലോ. അതിന്റെ ഒന്നാം വാക്യത്തോടുള്ള ബന്ധത്തിലാണ് നാം ആവർത്തനത്തിലേക്ക് പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കി, സെയിർ പർവ്വതം എന്ന് പറയുന്നത് ഏശാവിന്റെ വംശമാണ്, അല്ലെങ്കിൽ ആധുനിക അറബികളാണ്. ഇനി ഒന്ന് വായിച്ചാട്ടെ അതിന്റെ 5 അതിന്റെ 5
നീ നിത്യ വൈരം ഭാവിച്ച് ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യ കാലമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിനെ ഏൽപ്പിച്ചുവല്ലോ.
എന്നോ വൈരാഗ്യം ഭാവിച്ചെന്ന് പറഞ്ഞേ?
നിത്യ വൈരം
ഭാവിച്ചു. യു ഹാവ് ഹാർബേർഡ് ആൻ ആൻഷ്യന്റ് ഹോസ്റ്റിലിറ്റി. നീ പുരാതനമായ ഒരു വൈരാഗ്യം നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇസ്രായേൽ മക്കളുടെ ആപത്ത് കാലത്ത്, പ്രത്യേകം നോക്കിയേ, അന്ത്യാകൃത്യ കാലമായ,
അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്ത്യാകൃത്യ കാലം
എന്ന് പറഞ്ഞാൽ, ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം, ഇൻ ദ ടൈം ഓഫ് ദെയർ കലാമിറ്റി, ഇൻ ദ ടൈം ദാറ്റ് ദെയർ ഇനിക്വിറ്റി ഹാസ് ആൻ എൻഡ്. അവരുടെ അകൃത്യങ്ങൾക്ക് ഒരു പരിഹാരം വരുന്ന ദിവസം.
ഇസ്രായേലിന്റെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുന്ന ദിവസം അല്ലേ?
യെസ്.
അത് ഭാവിയിൽ വരുന്നതാണോ?
ഭാവിയിൽ സംഭവിക്കുന്നു. ഇന്ന് അവരുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വന്നിട്ടില്ല.
ഇന്ന് ഇസ്രായേലിന്റെ കയ്യിൽ തോന്നിമാസവും അവരും തെറ്റ് ചെയ്യുന്നുണ്ട്, അവരും അതിക്രമങ്ങൾ ചെയ്യുന്നുണ്ട്.
അവര് മറ്റ് ലോകരാഷ്ട്രങ്ങളെ തന്നെ അവരും അതിക്രമങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണ്. അവരിൽ ഏതാണ്ട് പകുതിയോളം നിരീശ്വരന്മാരാണ്, വളരെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരാണ്. യഹോവയായ ദൈവത്തെ അവർ വേണ്ടവണ്ണം അന്വേഷിക്കുന്നില്ല, ക്രിസ്തുവിനെ അവർ സ്വീകരിച്ചിട്ടില്ല,
ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക പ്രമാണങ്ങളെ അവർ മാനിക്കുന്നില്ല.
ഇവരും മാനസാന്തരപ്പെടേണ്ടി വരുന്നു. എന്നാൽ ഇവർക്കൊരു മാനസാന്തര സമയമുണ്ട്. ഇൻ ദ ടൈം ദ ഇനിക്വിറ്റി ഈസ് കമ്മിങ് ടു ആൻ എൻഡ്, അവരുടെ അകൃത്യം അവസാനിക്കുന്ന ദിവസം. കഴിഞ്ഞ ദിവസം ഞാൻ അത് വായിച്ചു കേൾപ്പിച്ചതാണ്, സഖറിയാവ് 12 അവർ കുത്തിവെങ്കിലേക്ക് നോക്കി ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ വിലപിക്കുമ്പോൾ ദാവീദ് ഗൃഹത്തിന് ഒരു ശുദ്ധീകരണത്തിന് ഉറവ ദൈവം തുറന്നു കൊടുക്കുന്നത്, കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകർന്നുകൊടുക്കും എന്ന് പറഞ്ഞാൽ അവർ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നതിന് അല്പം മുമ്പ്, ക്രിസ്തു വരുന്നതിനുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെ ലോകരാഷ്ട്രങ്ങൾ പീഡിപ്പിക്കുന്ന ആ കാലഘട്ടം, ആ കാലഘട്ടമാണ് ഇവിടെ പറയുന്നത്. അവരുടെ അന്ത്യ അകൃത്യകാലം എന്ന് പറഞ്ഞാൽ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുന്ന ദിവസം. അന്ന് നീ എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? നീ പുരാതനമായ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നു.
അതെ അതെ.
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ലോകത്തിൽ പലർക്കും പലരോടും വൈരാഗ്യമുണ്ട്, കുടുംബങ്ങൾക്ക് മാത്രമല്ല അയലോക്കാർക്ക്. എന്നാൽ ദൈവം പറയുന്നു നീ പുരാതനമായ വൈരാഗ്യം, ഇംഗ്ലീഷിൽ എങ്ങനെയാണ്, ദൗ ഹാസ് ഹാബേർഡ് ആൻ ആൻഷ്യന്റ് ഹോസ്റ്റിലിറ്റി, ഏതാണ്ട് 4000 പഴക്കമുള്ള ഒരു വൈരാഗ്യം. അങ്ങനെ അത്രയും നീണ്ടിരുന്ന ഒരു വൈരാഗ്യം കേട്ടിട്ടുണ്ടോ?
നിത്യ വൈരാഗ്യം എന്ന് പറഞ്ഞൊരു വൈരാഗ്യം
കേട്ടിട്ടില്ല. 4000 പഴക്കമുള്ളവർ. അപ്പൊ ചോദിച്ചേക്കാം, ഇത് എവിടെ തുടങ്ങി?
എവിടെയാ തുടങ്ങിയത്?
അബ്രഹാമിന്റെ കൂടാരത്തിൽ ആരംഭിച്ചു.
ഓ, ബൈബിളിൽ ആ ചരിത്രം പറയും.
രണ്ട് ബാലന്മാർ തമ്മിൽ ആരംഭിച്ച വൈരാഗ്യം. ഇസ്മായേലിനെ പുറത്താക്കുമ്പോൾ അവനൊരു ടീനേജ് ബോയാണ്, ഏതാണ്ട് 14 ഇസഹാക്ക് ജനിച്ചത് മൂലം അവൻ പുറത്താക്കപ്പെട്ടു.
ഇസഹാക്ക് വാഗ്ദത്ത പ്രകാരം ജനിച്ച മകനാണെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലേ.
ഇസഹാക്ക് വാഗ്ദത്ത പ്രകാരം ജനിച്ച മകനാണ്. നമ്മൾ ഓർത്തു, നേരത്തെ വായിക്കുകയുണ്ടായി, ആ പ്രദേശം അബ്രഹാമിനും അവന്റെ സന്തതിയായ യാക്കോബ് ഇസഹാക്കിനും അവന്റെ സന്തതി യാക്കോബിനും അവരുടെ മക്കൾക്കും കൊടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി വനത്തിന് ചൂണ്ടിക്കാണിച്ചു.
അതെ അതെ.
എന്നാൽ ഇവർ ഇസ്മായിലിന്റെ മക്കള്, നമ്മൾ ഓർത്തതുപോലെ പുരാതനമായൊരു വൈരാഗ്യം. ആ വൈരാഗ്യമാണ് പലപ്പോഴും യുദ്ധങ്ങളായി പൊട്ടിപ്പുറപ്പെട്ടത്.
സത്യം പറഞ്ഞാൽ ഇന്നും ഈ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ ബഹിർസ്ഫുരണത്തിന്റെ ഏറ്റവും ആഴമായ കാരണം എന്ന് പറയുന്നത് ഈ നിത്യ വൈരാഗ്യമാണല്ലേ.
ബൈബിൾ അതാണ് പറയുന്നത്. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല. നിങ്ങൾ ഇനി ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കി അവർക്ക് കൊടുത്താലും ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. ഇത് പുരാതനമായ ഒരു വൈരാഗ്യത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇസ്രായേൽ വീണ്ടും രാഷ്ട്രമായി മടങ്ങി വന്നു, അത് ദൈവം കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ വീണ്ടും ആ പുരാതന വൈരാഗ്യം തട്ടി ആളി കത്തി. ആ തീക്ക് അവരുടെ എണ്ണയുടെ പണം കൂടുതൽ വാസ്തവത്തിൽ ജ്വലിപ്പിക്കുവാൻ ഇടയാക്കി മാറി. അത് ആധുനിക ലോകത്തിൽ ഏതാണ്ട് 5 പരിണമിച്ചു. ഇനിയും വേദപുസ്തകം പറയുന്നു ഭീകരമായ ഒരു ന്യൂക്ലിയർ യുദ്ധം, ഭയങ്കരമായൊരു യുദ്ധത്തിലേക്ക് ഈ വൈരാഗ്യം എത്തിക്കും എന്ന് തിരുവചനം പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറഞ്ഞു അതിന്റെ ഏറ്റവും അന്ത്യാകൃത്യമായ കാലത്തിൽ അത് സംഭവിക്കും എന്ന് പറഞ്ഞു. നമുക്ക് ഈ Ezekiel 25:15 ഒന്ന് നോക്കിയേ.
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഫെലിസ്ത്യർ പ്രതികാരം ചെയ്ത് പൂർവ്വ ദോഷത്തോട് നാശം വരുത്തുവാൻ നിന്ദാഹൃദയത്തോടുകൂടെ പകരം വീട്ടിയിരിക്കുക കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു.
ഇവിടെ പൂർവ്വ വൈരാഗ്യം, അതിന്റെ 14 വീണ്ടും നോക്കിയാട്ടെ. 14
ഞാൻ എന്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും.
കണ്ടോ, ഇവിടെയൊക്കെ വീണ്ടും പൂർവ്വ വൈരാഗ്യം, ഏദോമിനോടുള്ള വൈരാഗ്യം നോക്കുക. എടുത്തെടുത്ത് വചനത്തിൽ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ ആധുനിക പ്രശ്നമാണ് വാസ്തവത്തിൽ ഏദോമ്യരെ കുറിച്ചുള്ള പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്ന പ്രവചനം. ഒരുപാട് പ്രവചനം അതോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിലുണ്ട്. നമ്മളൊരു വളരെ ദീർഘമായ പഠനത്തിന് ഉതകുവാൻ ഇടയാക്കി തീർക്കുന്ന ഒരു ദീർഘ പഠനമാണ് ഏദോമിനെ കുറിച്ചുള്ള പഠനം എന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഇന്ന് എന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ പ്രശ്നം വളരെ രൂക്ഷമാകും. അതിരൂക്ഷമാകുമ്പോൾ ഈ പലസ്തീൻ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ പലസ്തീനുകളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ അറേബ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാഷ്ട്രങ്ങളും?
അതായത് ഇന്ന് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും.
പലസ്തീൻ പ്രശ്നമാണ് പ്രശ്നം. ഈ പലസ്തീൻ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ യഹൂദനെ തകർക്കുവാൻ അടുത്തു വരുമ്പോൾ അറേബ്യൻ രാജ്യങ്ങളെല്ലാം അവരെ സപ്പോർട്ട് ചെയ്ത് ലോകരാഷ്ട്രങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് അവിടെ നിന്ന് വരുന്നതെന്ന് പറയുന്നത്? Ezekiel 61 എടുത്താട്ടെ, എന്താണ് അതിന്റെ പ്രശ്നം? ഇത് കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്.
ഓ, അത് ശരി.
യെസ്, യേശുക്രിസ്തു രണ്ടാമത് മടങ്ങി വരുന്ന സംഭവത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുമ്പോൾ പ്രവാചകൻ ആ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നു. 63 ആദ്യത്തെ 2 ഒന്ന് വായിക്കട്ടെ. വായിക്കണം, എന്നാൽ 2 ഒന്ന് വായിച്ചാട്ടെ.
ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നവരിവൻ ആർ? വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുള്ള മഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരുവനാർ.
യെസ്, ഈ ബൊസ്ര എന്ന് പറയുന്നത് ഏതോമിലെ ഒരു പ്രധാന പട്ടണമാണ്.
അത് ശരി,
അത് വചനത്തിൽ തെളിയിച്ചാണ്. എന്നാൽ ഏതോമിയർ നമ്മൾ ഓർത്തു എന്താണ് ഈ ഏതോമിലുള്ള ബന്ധത്തിൽ? നീ രണ്ടാം വാക്യം, നിന്റെ ഉടുപ്പ് ചൂന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നതിനെ പോലെ ഇരിക്കുന്നതെന്ത്? അനേകർ തെറ്റിദ്ധരിച്ചു ഇത് ഗെതസമരയുടെ അനുഭവമാണെന്ന് പറയുന്നുണ്ട്.
ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ചുള്ള എന്തോ പ്രവചനമാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്.
അത് വളരെ തെറ്റാണ്. ക്രൂശുമരണമല്ല ഇവിടെ പറയുന്നത്. ഇവൻ ഏകനായി മുന്തിരിച്ചൊക്കെ ചവിട്ടിയെന്ന് പറയുമ്പോൾ അത് ക്രൂശിൽ ചവിട്ടി എന്നുള്ളൊരു ധാരണയാണ്. പക്ഷെ ഇവൻ ഏതോമിൽ വന്ന്, അതിന്റെ മൂന്നാം വാക്യം വായിച്ചാൽ, ഞാൻ ഏകനായി മുന്തിരിച്ചൊക്കെ ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല, എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അതിന്റെ നാലാം വാക്യം, ഞാനൊരു പ്രതികാര ദിവസം കരുതി, എന്റെ വിമുക്തന്മാരുടെ സംവത്സരം, എന്റെ വിമുക്തന്മാരുടെ സംവത്സരം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇയർ ഓഫ് മൈ റിഡീംഡ് ഹാസ് കം.
ഇയർ ഓഫ് മൈ റിഡീംഡ് ഹാസ് കം
എന്ന് പറഞ്ഞാൽ എന്റെ വീണ്ടെടുപ്പുകാരുടെ ദിവസം വന്നു. യേശു ക്രിസ്തു ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് വരികയാണ്. യഹൂദന്റെ പശ്ചാത്തലം അനുസരിച്ച് ഒരു സഹോദരൻ ദരിദ്രനായി തന്നെത്താൻ വിൽക്കുവാൻ തുടങ്ങിയാണ്. അവനേറ്റവും ഗതികെട്ട ഒരവസ്ഥയാണ്. വസ്തുക്കൾ വിറ്റു, അവൻ തന്നെത്താൻ വിൽക്കുവാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അവനെ വീണ്ടെടുക്കുന്നത് അവന്റെ അടുത്ത ബന്ധുവാണ്. ഇതാണ് ഇവിടെ എന്റെ വിമുക്തന്മാരുടെ സംവത്സരം, വിടുവിപ്പാനുള്ള കാലഘട്ടം. അവന്റെ സഹോദരന്മാരെ ലോകരാഷ്ട്രങ്ങൾ വന്ന് ഞെരുക്കുമ്പോൾ, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, യേശുക്രിസ്തു മടങ്ങി വന്ന് തനിയെ അവർക്ക് വിടുതൽ കൊടുക്കുന്ന ചിത്രമാണ് ഇവിടെ വായിക്കുന്നത്.
ഇസ്രായേലിന് അവരുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തുകയും അവരുടെ അകൃത്യങ്ങളെയും ശിക്ഷിച്ച് അവരെ സാറിന് മുൻപ് പറഞ്ഞതുപോലെ യെരുശലേമിൽ കൊണ്ടുവന്ന് ഉരുക്കി അവർക്ക് മാനസാന്തരം നൽകി അവരെ വിടുവിക്കുന്ന പ്രവചന സൂക്തങ്ങളാണ് ഇതെല്ലാം, അല്ലേ?
യെസ്. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം, അത് ആധുനിക ലോകത്തുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് പ്രവാചകന്മാർ ഒരുപോലെ ആ വാക്കുകൾ പറഞ്ഞു. ഞാൻ ആ ഭാഗം ഇരുന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. ഏതോമിയർ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആധുനിക പലസ്തീൻ പ്രശ്നമാണ്. നമുക്ക് രണ്ട് പ്രവചന ഭാഗം ഒരുപോലെ എന്നെടുത്ത് വായിക്കാം. ഒന്ന് ഒബദ്യാവിന്റെ പ്രവചനമാണ്. ഈ ഒബദ്യ പ്രവചനവും ജെറമ്യ പ്രവചനവും കൂടെ നമ്മൾ ചേർത്തൊന്ന് വായിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് ഒബദ്യ പ്രവചനം നോക്കാം. അതിന്റെ ഒന്നാം വാക്യം ഒന്ന് വായിച്ചാട്ടെ.
ഒബദ്യാവിന്റെ ദർശനം, യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യും.
ഏദോം ആരാണെന്ന് നമ്മൾ നോക്കി. ആ, ഇനി വായിച്ചാട്ടെ.
നാം യഹോവയിങ്കിൽ നിന്ന് ഒരു വർത്തമാനം കേട്ടിരിക്കുന്നു, ജാതികളുടെയിൽ ഒരു ദൂതനെ അയച്ചിരിക്കുന്നു, എഴുന്നേൽപ്പിൻ, നാം അവളുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടുക.
An ambassador is sent among the nations.
ഓഹോ, ശരി.
ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയെ ലോകരാഷ്ട്രങ്ങളെ മധ്യത്തിൽ അയച്ച് അവരോട് പറയുക, എഴുന്നേൽക്ക, നമുക്ക് ഇവരോട് യുദ്ധത്തിന് പോകാം. ആരോടാ? ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകാം. മറ്റൊരു വാക്യം വായിച്ചേ, ജെറമ്യ പ്രവചനം 49 നോക്കുക. ഈ പ്രവാചകനും അത് കേട്ടു. ഈ രണ്ട് പ്രവചനങ്ങൾ, ഈ പ്രവചനം സാധാരണ പ്രവചിക്കുന്ന പോലല്ല. ഇതാരെ കുറിച്ചാണ് നോക്കാം. ആദ്യം ഏഴാം വാക്യം നോക്കിയാട്ടെ. 49 ഏഴാം വാക്യം,
ഏദോമിനെ കുറിച്ചുള്ള അരുളപ്പാട്.
അത് പറഞ്ഞു വരുമ്പോൾ ഇനിയും 14 വാക്യം നോക്കിയാട്ടെ. 14 വാക്യം,
നിങ്ങൾ ഒരുമിച്ച് കൂടി അവന്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയിൽ നിന്ന് കേട്ടു.
ഇത് ഈ രണ്ട് പ്രവാചകന്മാരും പറയുന്നത് യഹോവയിൽ നിന്നൊരു കാര്യം കേൾക്കുക,
ഒരു വാർത്ത കേട്ടു എന്നാ പറഞ്ഞു.
ഒരു വാർത്ത കേൾക്കുന്നു. പല പ്രവാചകന്മാരും വാസ്തവത്തിൽ ഭാവിയെ കുറിച്ച് അങ്ങ് പ്രവചിക്കുകയാണ്. അതല്ല ഇവിടെ സംഭവിച്ചത്. ഈ സംഭവിച്ചത് സ്വർഗത്തിലെ ഒരു വർത്തമാനമാണ്.
സ്വർഗത്തിൽ നിന്ന് കേട്ട ഒരു വാർത്തയായിട്ട് ആ പ്രവാചകന്മാർ
അവിടെ ദൈവം സംസാരിക്കുന്നു. എന്താ വിഷയം? ഇതാ നോക്ക, ഇവരുടെ മധ്യത്തിൽ നിന്നൊരു ദൂതൻ കടന്നുപോയി, ഒരു അംബാസഡർ പോയി, ലോകരാഷ്ട്രങ്ങളുടെ മനസ്സിനെ തിരിച്ചു. ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകാമെന്ന് പറയുന്നത് രണ്ട് പ്രവാചകന്മാർ ഒരുപോലെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇത് വലിയൊരു സംഭവമാണ്. താൻ തൻ്റെ ജനത്തെ മടക്കി കൊണ്ടുവന്നു. തൻ്റെ ദൃഷ്ടി വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടെ വെച്ചിട്ടുണ്ട്. അവരെ തൊടുന്നവർ തൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് ദൈവം പറയുകയും ദൈവത്തിന്റെ കരത്താൽ അവരെ മടക്കിക്കൊണ്ടുവരികയും ചെയ്തപ്പോൾ അവരെ നശിപ്പിക്കുവാൻ ആലോചന ലോകരാഷ്ട്രങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് ഒരു വലിയ സഖ്യതയുണ്ടാക്കി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു മീഡിയ ഒരു മാനിപ്പുലേഷനാണ്.
ഓ, മാധ്യമങ്ങൾ വഴിയുള്ള ഒരു ആഗോള വ്യാപകമായ പ്രചരണത്തിന്റെ ഭാഗമാണ്.
അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
വളരെ അതിശയമായിരിക്കുന്നു.
ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ പലസ്തീൻ പ്രശ്നം ഇസ്രായേൽ ഉണ്ടാക്കിയെന്നുള്ളതല്ലാതെ ഇതിന് പുറകിൽ പലസ്തീനികൾ തന്നെ അവരെ വെടിവെച്ചു കൊന്നത് ലോകം അറിയുന്നില്ലേ? യു എൻ അവർക്ക് സ്ഥലം ഭാഗിച്ചു കൊടുത്തത് അറിയുന്നില്ലേ? 1947 യു എൻ റെസൊല്യൂഷൻ 191 അനുസരിച്ച് പലസ്തീനെ ഒരു രാഷ്ട്രം നീട്ടിക്കൊടുത്തത് അവരറിയുന്നില്ലേ? യുദ്ധം അവസാനിച്ചിട്ടും ഇസ്രായേൽ അവർക്ക് വേണ്ടി ഇസ്രായേലും യു എനും കൂടെ $150 മില്യൺ റേസ് ചെയ്ത് അവരെ പുനരുദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് ലോകം അറിയുന്നില്ലേ?
ഇങ്ങനെ ചെയ്ത നന്മകളൊന്നും മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നു.
മാധ്യമങ്ങളെ വാസ്തവത്തിൽ ലോകരാഷ്ട്രങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു, അവരെ മുതലെടുത്തുകൊണ്ട്. ഇതാണ് ദൈവം സ്വർഗത്തിൽ പറയുന്നത്. ആ സംസാരം പ്രവാചകന്മാർ തിരുവനത്തിൽ രേഖപ്പെടുത്തി. ഇത് രണ്ടും നോക്കുക ഏദോമിനെ കുറിച്ചുള്ള ഒരു വർത്തമാനമാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കണം. മാത്രമല്ല ഇവരോട് സഖ്യതയുള്ള ജനങ്ങളിൽ നിന്ന് ആ ഒബദ്യ പ്രവചനം ഏഴാം വാക്യത്തിൽ നോക്കുക, അവരെ കബളിപ്പിക്കുകയാണെന്ന് പറയുന്നു.
നിന്നോട് സഖ്യതയുള്ളവരൊക്കെയും നിന്നെ അതിരോളം അയച്ചു കളഞ്ഞു, നിന്നോട് സന്ധിയുള്ളവർ നിന്നെ ചതിച്ച് തോൽപ്പിച്ചിരിക്കുന്നു.
കണ്ടോ, നിന്നെ ചതിക്കുകയാണ്. ഇതൊന്നും സത്യമല്ല, ഇതൊന്നും വാസ്തവത്തിൽ നീ കേൾക്കുന്നത് സത്യമല്ല. ഞാൻ ഇതോടുള്ള ബന്ധത്തിൽ അനേക പ്രവചനങ്ങൾ എടുത്തുതരാൻ എനിക്ക് വേറെ ഒരു സഖ്യത ഉണ്ടാക്കിയിരിക്കുന്നു. നാം ഇന്ന് ലോകത്തിൽ കാണുന്ന ആധുനിക സംഭവമാണ്. ഞാൻ ഒരു പക്ഷേ ഇത് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം, എന്നാൽ വേദപുസ്തക പ്രവചനങ്ങൾ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല.
അതെ, കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിലെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, സാർ ഇസ്രായേലിനോ അല്ലെങ്കിൽ പാലസ്തീനയോ ഏതെങ്കിലും ഒരു രോഗരാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടല്ല, ബൈബിൾ പ്രവചനങ്ങൾ അതുപോലെ തന്നെ വിശദമാക്കുന്നു, പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി.
അത്രയേ ഉള്ളൂ. ഞാന് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയോ അവരെ എതിർക്കുകയോ ചെയ്യുകയല്ല, എന്നാൽ ലോകം യഥാർത്ഥമായി സത്യം മനസ്സിലാകണം. വേദപുസ്തക പ്രവചനങ്ങൾ നമ്മൾ മുമ്പേ ഓർത്തതുപോലെ ദൈവത്തിന്റെ ലോകരാഷ്ട്രങ്ങളെ കുറിച്ചുള്ള ആലോചനയാണ്. മുമ്പ് കൂട്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അത് ആക്ഷരികമായി നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിപ്പാനും മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം ആവശ്യപ്പെടുകയാണ്. ഇന്നും ഈ കാണുന്ന സംഭവങ്ങൾ ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നു.
അതെന്താണ് ആ സത്യം?
യേശു ക്രിസ്തു മടങ്ങി വരാൻ സമയം. ഈ സംഭവങ്ങൾ ഇനിയും ഞാൻ ഓർപ്പിച്ചോളെ, ഈ വലിയ രൂക്ഷമായ ഒരു യുദ്ധം ഈ സഖ്യത മൂലം, ഈ മീഡിയ മാനിപ്പുലേഷൻ മൂലം സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പ് മധ്യാകാശത്തിൽ തന്നെ ജനത്തെ ചേർക്കും.
ഇന്നത്തെ ആധുനിക തലമുറ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയ രംഗത്ത് അല്ലെങ്കിൽ മറ്റ് ജീവിത മനുഷ്യന്റെ ജീവിത സുഖത്തോട് ബന്ധപ്പെട്ട് വലിയ വിപ്ലവങ്ങൾ, വലിയ പുരോഗതിയുടെ വിപ്ലവമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇനി ലോക ചരിത്രത്തിൽ നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാണെന്നാണ് ബൈബിൾ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സാറിന് പറയാനുള്ളത്, അല്ലേ?
കർത്താവ് രഹസ്യത്തിൽ മധ്യാകാശത്തിൽ വന്ന് തനിക്കായി കാത്തു നിൽക്കുന്നവരെ തന്റെ സന്നിധി ചേർക്കും. ഏഴു വർഷം കൊണ്ട് ഈ ലോകം ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് വരികയും ഇസ്രയേലിന്റെ അന്ത്യാകൃത്യ സമയത്ത് ഈ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവരെ ഞെരുക്കുമ്പോൾ കർത്താവ് അവരുടെ രക്ഷയ്ക്കായി മടങ്ങി വരുമ്പോൾ ഏദോമിനെ തകർക്കുന്ന ചിത്രം, ഇത് കൂടുതൽ മനസ്സിലാക്കേണ്ട വ്യക്തികൾ ഒബദ്യ പ്രവചനം എടുത്തൊന്ന് വായിക്കുക. ഒബദ്യ പ്രവചനത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ കേൾവിക്കാർക്ക് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ സംഭവങ്ങൾ തിരുവചനത്തിൽ വേദ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആക്ഷരികമായി നിവർത്തിക്കപ്പെടുന്നത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വേഗം മടങ്ങി വരാൻ പോവുകയാണ്.
വാസ്തവത്തിൽ ഈ ലോകരാഷ്ട്രങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന ഈ നിലയിലുള്ള പ്രവചനങ്ങൾ ബൈബിളിൽ ഉണ്ട് എന്നുള്ളത് വളരെ ആശ്ചര്യകരവും ഒരുപക്ഷെ ഞങ്ങളുടെ കേൾവിക്കാരിൽ പലരും ആദ്യമായിട്ട് കേൾക്കുന്നതുമായിരിക്കാം. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെ കുറിച്ചുമുള്ളതായിരിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയുള്ള അറബ് രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് മാന്യ വായനക്കാർ അല്ലെങ്കിൽ കേൾവിക്കാർ മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ ആ ഏദോമ്യർക്കുണ്ടായതായിരിക്കുന്ന നിത്യ വൈരാഗ്യം അവരുടെ നാശത്തിനും അവരുടെ ശിക്ഷയ്ക്കും കാരണമായി തീരുന്നുണ്ട് എന്നുള്ളത് നാം ഇന്നും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മെ സ്നേഹിക്കുന്നവൻ, നമുക്ക് സമാധാനം തരാൻ കഴിവുള്ളവൻ, നമ്മെ സനാതന പാതകളിൽ ശാശ്വത ശാന്തി തന്ന് നടത്തുവാൻ കഴിവുള്ള ആ കർത്താവിനോട് ഒരു വിരോധമല്ല. ആ കർത്താവിനെ സ്നേഹിക്കുവാൻ, അവൻ എൻ്റെ രക്ഷകനെന്ന് പറയുവാൻ, അവന് വേണ്ടി ഹൃദയ കവാടം തുറന്നു കൊടുക്കുവാൻ ഇടയായാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ, പ്രശ്നങ്ങളിൽ നമുക്ക് ശാന്തി തന്ന്, സമാധാനം തന്ന്, പാപക്ഷമ നൽകി നമ്മളെ സഹായിക്കും. ഇസ്രയേലിൻ്റെ ദൈവം എൻ്റെ നമ്മുടെ ദൈവമായിട്ട് തീരുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവിടുന്ന് ജീവിക്കുന്ന ദൈവം, അവിടുന്ന് രക്ഷിക്കുന്ന ദൈവം, അവിടുന്ന് വീണ്ടും വരുന്ന ദൈവം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.